വിശ്വസ്തതയെക്കുറിച്ചുള്ള ഷീ ജിൻപിങ്ങിന്റെ വർദ്ധിച്ചുവരുന്ന ഭ്രാന്ത് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്നു. അത് അദ്ദേഹത്തിന്റെ നാശത്തിലേക്ക് നയിച്ചേക്കാം. സെൻസർ ചെയ്യപ്പെടാതെ ചൈനയിലേക്ക് സ്വാഗതം. ഞാൻ ക്രിസ് ചാപ്പലാണ്. കമ്മ്യൂണിസത്തിന്റെ കാര്യം അതിൽ ഉൾപ്പോരും പിന്നിൽ നിന്ന് കുത്തലും നിറഞ്ഞിരിക്കുന്നു എന്നതാണ്. സ്റ്റിറോയിഡുകൾ കഴിക്കുന്ന ക്രൂരരായ പെൺകുട്ടികൾ പോലെയാണ് ഇത്. ഈ മാരകമായ ആധിപത്യ നൃത്തത്തിൽ ഷീ ജിൻപിങ് തന്റെ നെഞ്ചിനടുത്ത് ഒരു അണലിയെ വളർത്തുന്നുണ്ടാകാം. അത് ആരാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. പക്ഷേ വളരെ വേഗം നമ്മൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ആഴ്ച യൂട്യൂബ് രഹസ്യമായി അൺസബ്സ്ക്രൈബ് ചെയ്ത ചില ആളുകളുമായി നമുക്ക് പരിശോധിക്കാം. ഈ വ്യക്തി പറയുന്നു, ഈ വർഷം എനിക്ക് 3 തവണയും വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യേണ്ടി വന്നു. എന്തോ ഒന്ന് എന്നെ നിങ്ങളുടെ ചാനലിൽ നിന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡബിൾ ക്വോട്ട്. മാനി പെയിൻ പറഞ്ഞു, എനിക്ക് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യേണ്ടി വന്നു. സ്കോട്ട് പറയുന്നു, എനിക്ക് 2 തവണ സബ്സ്ക്രൈബ് ചെയ്യേണ്ടി വന്നു. വർഷങ്ങളായി കാണുന്നു. ഡബിൾ ക്വോട്ട്. നന്ദി യൂട്യൂബ്. അതിനാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപക്ഷെ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അൽഗോരിതത്തിനായി താഴെയുള്ള അഭിപ്രായങ്ങളിൽ ഒരു ഹണിപോട്ട് ഇമോജിയും ഇടുക. അവരുടെ വിരലുകൾ എന്തുകൊണ്ടാണ് ഇത്രയധികം ഒട്ടിപ്പിടിക്കുന്നതെന്ന് യൂട്യൂബിന് കാണിച്ചുകൊടുക്കുക. അതെ, അവൾക്ക് ഒരു ഗുരുതരമായ ഭീഷണിയുണ്ട്. അയാളുടെ പേര് ജാങ് യോഷിയ എന്നാണ്. അയാൾ ഒരു ഉന്നത ജനറലും സെൻട്രൽ മിലിറ്ററി കമ്മീഷന്റെ വൈസ് ചെയർമാനുമാണ്. പാർട്ടിയുടെ ആയുധമായ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ചുമതലയുള്ള ആളാണ് അയാൾ. ഇപ്പോൾ നിങ്ങൾ ഷോ കണ്ടുകൊണ്ടിരുന്നെങ്കിൽ ജാങ് യോഷിയ ഷീ ജിൻപിങ്ങിന് ഒരു ഭീഷണിയാണെന്ന് ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നാണക്കേട്. ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ സംഗ്രഹം നൽകാം. അടുത്തിടെ പാർട്ടിയിലെ മുതിർന്നവരുടെ പിന്തുണയോടെ ജാങ് യോഷിയ ഷീ ജിൻപിങ്ങിനെ പുറത്താക്കിയെന്ന് പറഞ്ഞുകൊണ്ട് കിംവദന്തികൾ അധികനേരം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. സിഎംസിയുടെ മറ്റൊരു വൈസ് ചെയർമാനായ ഹിഡോം ഉൾപ്പെടെ ഷീ ജിൻപിങ്ങിന്റെ സഖ്യകക്ഷികളായി കണക്കാക്കപ്പെട്ടിരുന്ന 9 ഉന്നത ജനറൽമാരുടെ ശുദ്ധീകരണമായിരുന്നു ഇതിന്റെ തെളിവ്. ഷീ ജിൻപിങ് വ്യക്തമായും ചെയർമാനാണ്. അതിനാൽ തീർച്ചയായും ഷെയുടെ സഖ്യകക്ഷികളുടെ ശുദ്ധീകരണം അവർ യഥാർത്ഥത്തിൽ അത് ചെയ്തില്ല എന്നതുകൊണ്ടാണ്. അദ്ദേഹത്തെ ശുദ്ധീകരിച്ചിരുന്നു. ജാങ് യോഷിയ അത് ശരിക്കും ചെയ്തു. കഴിഞ്ഞ ആഴ്ച ഉന്നത പാർട്ടി ഉദ്യോഗസ്ഥരുടെ 4-ാമത്തെ പ്ലീനം പ്രധാന യോഗത്തിൽ അവർ ഔദ്യോഗികമായി സ്ഥാനമൊഴിയുമായിരുന്നു. തീർച്ചയായും അത് സംഭവിച്ചില്ല. എല്ലാം ഒരു കുഴപ്പമായിരുന്നു. അവൾക്ക് അധികാരം നഷ്ടപ്പെട്ടു എന്നോ ദുർബലപ്പെടുത്തുന്ന പക്ഷാഘാതം വന്നു എന്നോ ഉള്ള കിംവദന്തികളെല്ലാം ഇപ്പോൾ 5 തവണ സംഭവിച്ചിട്ടുണ്ട്. അവയെല്ലാം അപ്രസക്തമാണ്. അതിന്റെ പൂർണ്ണ വിവരണത്തിനായി ഈ എപ്പിസോഡ് പരിശോധിക്കുക. പക്ഷേ ജാങ് യോഷിയ ഇപ്പോഴും ഷെയ്ക്കൊരു ഭീഷണിയാണ്. അല്ലെങ്കിൽ കുറഞ്ഞത് അയാൾക്ക് അങ്ങനെയാകാമെന്ന് അവൾ കരുതുന്നു. എനിക്കെങ്ങനെ അറിയാം? ഞാൻ നിങ്ങളെ അതിലൂടെ നയിക്കട്ടെ. എന്നാൽ ആദ്യം ചൈനയിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് ആഴത്തിൽ അറിയാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ എന്റെ പ്രീമിയം വെബ്സൈറ്റായ chinonanswer.tv സബ്സ്ക്രൈബ് ചെയ്യണം. അവിടെയാണ് നിങ്ങൾക്ക് യൂട്യൂബിൽ ഇടാൻ കഴിയാത്ത എപ്പിസോഡുകളും ലൈവ് സ്ട്രീമുകളും കാണാൻ കഴിയുക. ചൈന അൺസെൻസർ ചെയ്തതിനെ പിന്തുണയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അംഗത്വം വാങ്ങുന്നതാണ് നിങ്ങൾക്ക് കഴിയുന്ന ഏറ്റവും നല്ല മാർഗം. അത് ഒരു ഭാഗ കാപ്പിയുടെ വില മാത്രമാണ്. ഒരിക്കൽ കൂടി, അത് chinonanswer.tv ആണ്. അതിനാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 4-ാമത്തെ പ്ലീനത്തിന് മുമ്പ് കേന്ദ്ര സൈനിക കമ്മീഷനിലെ 3 പേർ ഉൾപ്പെടെ 9 ഉന്നത ജനറൽമാരെ പുറത്താക്കി. എന്നാൽ ശുദ്ധീകരണത്തിന് ശേഷം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആന്തരിക പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ വെളിപ്പെടുന്നത് ഇവിടെയാണ്. 4-ാം പ്ലീനത്തിൽ അവർ ആ ഒഴിവുവന്ന സ്ഥാനങ്ങൾ നികത്തുമോ എന്നതായിരുന്നു ചോദ്യം. അദ്ദേഹം അങ്ങനെ ചെയ്തു, പക്ഷെ ജാങ് ഷാങ്മിൻ എന്ന ഈ വ്യക്തിയുമായി മാത്രം. അയാൾ അവരുടെ മറ്റൊരു സഖ്യകക്ഷിയാണ്. അതിനിപ്പോൾ വലിയ അർത്ഥമൊന്നുമില്ല. സിഎംസി അച്ചടക്ക പരിശോധന കമ്മീഷന്റെ തലവൻ. ഇപ്പോൾ അദ്ദേഹം പുതിയ വൈസ് ചെയർമാനാണ്. ജാങ് യോഷയെ അവർ വിശ്വസിക്കുന്നില്ലെന്ന് എനിക്കറിയാം. ശുദ്ധീകരിക്കപ്പെട്ട മറ്റ് ജനറൽമാരിൽ ആരെയും മാറ്റിയിട്ടില്ല, കുറഞ്ഞത് ഇതുവരെ. പക്ഷേ സിഎംസിയുടെ വൈസ് ചെയർമാൻ കി ഡോങ് അങ്ങനെ ചെയ്തില്ല. എന്തുകൊണ്ട്? ശരി, നിങ്ങൾ കണ്ടോ, കമ്മ്യൂണിസത്തിന്റെ കാര്യം അത് പിന്നിൽ നിന്ന് കുത്തൽ, വഞ്ചന, പോരാട്ടം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നതാണ്. ജാങ് യോഷ ഇപ്പോൾ വിശ്വസ്തനാണെങ്കിൽ പോലും ഭാവിയിൽ അദ്ദേഹം ഷിക്കെതിരെ തിരിയില്ലെന്ന് ഉറപ്പില്ല. സെൻട്രൽ മിലിറ്ററി കമ്മീഷന്റെ ഏക വൈസ് ചെയർമാനായി ജാങ് യോഷയെ അനുവദിച്ചാൽ അതിനർത്ഥം മുഴുവൻ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെയും ദൈനംദിന പ്രവർത്തനങ്ങളുടെ ചുമതലയുള്ള വ്യക്തി അദ്ദേഹമായിരിക്കും എന്നാണ്. ചൈനീസ് ഉന്നത രാഷ്ട്രീയത്തിൽ വൈദഗ്ധ്യം നേടിയ റിസ്ക് കൺസൾട്ടൻസിയായ സിനോ ഇൻസൈഡറിന്റെ അഭിപ്രായത്തിൽ ജാങ്ങിന് തന്റെ സ്വാധീനം വികസിപ്പിക്കാനും ഷീ നേതൃത്വത്തിന് ഒരു രാഷ്ട്രീയ അപകട സാധ്യതയായി മാറാനുമുള്ള അവസരങ്ങൾ അത് നൽകും. അവർക്കത് ലഭിക്കില്ല. അതിനാൽ ജാങ് പേലയുടെ ചുമതല വഹിക്കുന്ന ഒരേയൊരു വ്യക്തിയില്ലെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തി. കുറച്ചുകാലത്തേക്ക് പോലും സിസിബി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ ശരിക്കും രൂപപ്പെടുത്തിയ ഒരു ചരിത്ര ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് നൽകട്ടെ. ലിൻ ബോവോയുടെ കഥ. ലിൻ ബാവോ മാവോ സാഡോങ്ങിന്റെ വലങ്കയായിരുന്നു. മാവോയെ ചോദ്യം ചെയ്യുന്ന ആരെയും, പ്രത്യേകിച്ച് സൈന്യത്തിൽ നിന്ന് ശുദ്ധീകരിക്കുന്നതിനും അദ്ദേഹം ഉത്തരവാദിയായിരുന്നു. രസകരമായ വസ്തുത, ലിൻ മാവോയുടെ ചെറിയ ചുവന്ന പുസ്തകവും കൂട്ടിച്ചേർത്തു. മാവോയുടെ പിൻഗാമിയായി ലിൻ അഭിഷേകം ചെയ്യപ്പെട്ടു. പ്രചാരണ പോസ്റ്ററുകളിൽ മാവോയുടെ പക്ഷത്തുനിന്ന് മാവോയുടെ ചെറിയ ചുവന്ന പുസ്തകം പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ എപ്പോഴും കാണിച്ചിരുന്നു. എന്നാൽ അതിനർത്ഥം ലിൻ സ്വന്തം ശക്തി അടിത്തറ വികസിപ്പിക്കുകയായിരുന്നു എന്നാണ്. ഒടുവിൽ ലിനെ ശുദ്ധീകരിക്കാൻ മാവോയ്ക്ക് മതിയായ ഭീഷണി തോന്നി. എന്നാൽ അതിനു മുമ്പ് ലിൻബാവോ ഓടിപ്പോയി മംഗോളിയയ്ക്കു മുകളിലൂടെ ഒരു ദുരൂഹ വിമാനാപകടത്തിൽ മരിച്ചു. ലിന്നിന്റെ മരണശേഷം മാവോയെ വധിക്കാൻ അദ്ദേഹം പദ്ധതിയിട്ടിരുന്നുവെന്ന് CCP അവകാശപ്പെട്ടു, അദ്ദേഹത്തിന്റെ സ്വകാര്യ ട്രെയിൻ പൊട്ടിത്തെറിക്കുന്നത് പോലുള്ള നിരവധി സൃഷ്ടിപരമായ വഴികളിലൂടെ. അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. ലിൻ ഇതിനകം മരിച്ചിരുന്നെങ്കിലും മാവോ അദ്ദേഹത്തെ ശുദ്ധീകരിക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ സെൻസർ ചെയ്യപ്പെട്ടു. ലിൻബാവോയെ വിമർശിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ക്യാമ്പയിൻ പോലും മാവോ ആരംഭിച്ചു. കൺഫ്യൂഷ്യസിനെ വിമർശിക്കുക, കൺഫ്യൂഷ്യസ് എങ്ങനെയാണ് ഇതിൽ പങ്കാളിയായത്? നോക്കൂ, 70s ഒരു വിചിത്രമായ സമയമായിരുന്നു. അങ്ങനെ ലിൻഡ ഒറ്റരാത്രി കൊണ്ട് സിസുബിയുടെ തിരഞ്ഞെടുത്ത മകനിൽ നിന്ന് വ്യക്തിത്വമില്ലാത്ത വ്യക്തിത്വത്തിലേക്ക് മാറി. ഇത് ഹോറസ് മതവിരുദ്ധത പോലെയാണ്. മുകളിലത്തെ ഈ വിശ്വാസവഞ്ചനയെക്കുറിച്ചുള്ള ഭയം വർഷങ്ങളായി കമ്മ്യൂണിസ്റ്റ് ചൈനയ്ക്ക് സംയുക്ത സൈനിക കമാൻഡ് ഇല്ലായിരുന്നു എന്നതിന്റെ ഒരു പ്രധാന കാരണമായിരുന്നു. ആധുനിക യുദ്ധത്തിന് സൈന്യത്തിന്റെ എല്ലാ വ്യത്യസ്ത ശാഖകളെയും സംഘടിപ്പിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. പ്രശ്നം, ആ വ്യക്തി ആരായാലും അയാൾക്ക് വളരെയധികം അധികാരമുണ്ടായിരിക്കും. ഒരുപക്ഷെ അദ്ദേഹം ചുമതലയുള്ള ആളായിരിക്കണമെന്ന് തീരുമാനിച്ചേക്കാം. അതിനാൽ അവൾ ഒരു അച്ചാറിലായിരുന്നു. ചൈനയെ ഒരു ആധുനിക സൈനിക സൂപ്പർ പവറായി മാറ്റാൻ അദ്ദേഹം ആഗ്രഹിച്ചു. സംയുക്ത കമാൻഡില്ലാതെ അത് ചെയ്യാൻ കഴിയില്ല. എന്നാൽ ആ അധികാരം ഉപയോഗിച്ച് തന്നെ ഒടിക്കൊടുക്കാൻ സാധ്യതയുള്ള ഒരാളെ ശാക്തീകരിക്കാനും അദ്ദേഹം ആഗ്രഹിച്ചില്ല. അദ്ദേഹത്തിന്റെ പരിഹാരം കേന്ദ്ര സൈനിക കമ്മീഷനായിരുന്നു. 2016 അദ്ദേഹം അത് സൃഷ്ടിച്ചു. മുകളിൽ അവർ ചെയർമാനും താഴെ 2 ചെയർമാൻമാരുമാണ്. ഒന്ന് മറ്റൊന്നിനെ നിയന്ത്രിക്കാൻ. തന്റെ കഴുതകൾക്ക് വളരെ വലുതാകാൻ വേണ്ടി ജാങ് യോഷിയെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് ജാങ് ഷാങ്മിങ്ങാണ്. അതുകൊണ്ടാണ് ഷേയെ ശുദ്ധീകരിക്കപ്പെടുമെന്ന ഈ കിംവദന്തികളെല്ലാം ജാങ് യോഷയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ഭീഷണിയെക്കുറിച്ച് അവൾക്ക് നന്നായി അറിയാമെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് കമ്മ്യൂണിസമാണ്. പോരാട്ടം ഒരിക്കലും അവസാനിക്കുന്നില്ല. അടുത്ത ഭീഷണി എപ്പോഴും ഒരു കോണിലാണ്. അതിനാൽ 2027 21st പാർട്ടി കോൺഗ്രസിൽ ജാങ് യോഷ വിരമിക്കുമെന്ന് തോന്നുന്നുവെങ്കിലും അപ്പോഴേക്കും അദ്ദേഹം 80 തികയ്ക്കും. ഷേയുടെ അടുത്ത ഏറ്റവും വലിയ എതിരാളിയുടെ റോൾ അനിവാര്യമായും ആരെങ്കിലും നിറയ്ക്കും. പക്ഷേ ഓർക്കുക, CMCയിൽ ശുദ്ധീകരിക്കപ്പെട്ട മറ്റാളുകളും ഉണ്ടായിരുന്നു. അവരുടെ ഒഴിവുകൾ നികത്തിയിട്ടില്ല. പർജൻ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഷിജിൻപിങ് തനിക്ക് വിശ്വസിക്കാൻ കഴിയുന്ന പുതിയൊരു കൂട്ടം വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെ സൃഷ്ടിക്കാൻ അവൾ പരമാവധി ശ്രമിക്കുമെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ ആർക്കാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ കഴിയുക? സ്റ്റാലിന്റെ കാര്യത്തിലും സംഭവിച്ചത് ഇതുതന്നെയാണ്. കാലക്രമേണ അസിനോയോടുള്ള സമ്പൂർണ്ണ വിശ്വസ്തത ഉറപ്പാക്കാനുള്ള അവളുടെ ശ്രമങ്ങൾ അദ്ദേഹത്തെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയും യാഥാർത്ഥ്യത്തിൽ നിന്ന് അകറ്റുകയും ചെയ്യുമെന്ന് അസിനോയുടെ ഉള്ളിലുള്ളവർ പറയുന്നു. ഉദ്യോഗസ്ഥർ അവരുടെ റിപ്പോർട്ടുകളിലെ നെഗറ്റീവ് വിവരങ്ങൾ ഇല്ലാതാക്കാൻ പാടുപെടും. അയാൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറവായിരിക്കും. അദ്ദേഹത്തിന്റെ മനോവിഭ്രാന്തി കൂടുതൽ ആഴത്തിലാകാൻ സാധ്യതയുണ്ട്. കമ്മ്യൂണിസ്റ്റാണെന്ന് നിങ്ങൾക്കറിയാമോ എന്നതൊഴിച്ചാൽ ആ വ്യക്തിയോട് എനിക്ക് വിഷമം തോന്നുന്നു എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത്. എന്നാൽ ഇത് വളരെ രസകരമായ ഒരു ചോദ്യം ഉയർത്തുന്നു. ഷിജിൻപിങ്ങിന് ശേഷം എന്ത് സംഭവിക്കും? അദ്ദേഹത്തിന് എന്നേക്കും ജീവിക്കാൻ കഴിയില്ല. ശരി, എന്റെ വെബ്സൈറ്റായ chinonanswer.tv മാത്രമായി അതിനെക്കുറിച്ച് ഒരു എപ്പിസോഡ് ഉടൻ പുറത്തിറങ്ങും. നിങ്ങൾ അവിടെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാകും. യൂട്യൂബിൽ ലഭ്യമായ മറ്റ് നിരവധി സൗജന്യ എപ്പിസോഡുകളിൽ ഒന്നിനായി ഈ ബട്ടൺ ക്ലിക്കു ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്കു ചെയ്യുക. ഒരിക്കൽ കൂടി, ഞാൻ ക്രിസ് ചാപ്പലാണ്. അടുത്ത തവണ കാണാം.